ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
സ്നേഹദൂതുമായി പാടിൽ വന്ന നാഥ, നിൻ സ്നേഹം നിരുപമമേ. സ്നേഹദൂതുമായി പാടിൽ വന്ന നാഥ, നിൻ സ്നേഹം നിരുപമമേ. വിണ്ണിൻ മാനം പാടെ നീക്കി ഈ മണ്ണിൽ മലർനിര പോൽ സുഖദം. കളകളമൊഴുകി നുരകളുതിർക്കും അരുവികൾ പോൽ നിരതം. സുരഭിലവനിയിൽ പരിമളമിയലും മലർനിര പോൽ സുഖദം. സ്നേഹദൂതുമായി പാടിൽ വന്ന നാഥ, നിൻ സ്നേഹം നിരുപമമേ. സ്നേഹം ക്ഷമിച്ചിടുമേ. ചിടുമേ അലിവഴും നന്മയും നിറഞ്ഞു നിൽക്കൂ അനസൂയമാമത്തിൻ അനുചിതമേ തുമേ സ്വാർത്ഥ വിദ്വേഷാദി ജഡമത്സരം അനസൂയമാമത്തിൻ അനുചിതമേ തുമേ സ്വാർത്ഥ വിദ്വേഷാദി ജഡമത്സരം സ്നേഹദൂതുമായി പാരിൽ വന്ന നാഥ നിൻ സ്നേഹം നിരുപമമേ സ്നേഹം സഹിച്ചിടുമേ ആമോദം കണ്ടിടും നേർവഴിയിൽ അൻപാർന്ന സ്നേഹം സഹിച്ചിടുമേ ആമോദം കണ്ടിടും നേർവഴിയിൽ ഭാഷവിജ്ഞാനം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ഇടയാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സ്വാഗതം. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ, കേട്ടുകൊണ്ടിരിക്കാൻ സ്നേഹപൂർവം നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്ത പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അല്പസമയം ചിലവിടട്ടെ. അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവാണ് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പുത്തൻ മുഖാന്തരം ക്ഷമിക്കണമേ. ഇന്നത്തെ സന്ദേശം ഞങ്ങൾക്ക് പ്രചോദനമാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. ഫോർഡ് കാർ എക്കാലത്തെയും മികച്ച കാറുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു എന്ന് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഈ മോഡലിലുള്ള കാറുകൾ 16.5 മില്യൺ എണ്ണം 1998 മുതൽ താഴേക്ക് വിറ്റൊഴിഞ്ഞു പോയതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നു. സാധാരണക്കാരനായ ഒരു കുടുംബത്തിന് താങ്ങാൻ കഴിയുന്ന വിലയിലുള്ള ഒരു കാർ എന്നാണ് അന്നത്തെ കാലത്തെ ആളുകൾ അതിനെ വിശേഷിപ്പിച്ചത്. വളരെ വില കുറഞ്ഞതാണ് എങ്കിലും ഏറ്റവും അതിന്യൂനതമായ മോഡൽ ആണെങ്കിലും അതിന് ഏതെങ്കിലും വിധത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയില്ല എന്നതിനർത്ഥമില്ല. ഒരിക്കൽ ഉണ്ടായി. ഈ കാർ ഉപയോഗിച്ച ഒരു വ്യക്തി ആ കാറുമായി സഞ്ചരിക്കുന്ന സമയത്ത് വഴിയരികിൽ വെച്ച് അത് കേടായി. ഒരു റോഡിന്റെ വശത്തേക്ക് നീക്കി നിർത്തി അതിന്റെ ഡ്രൈവർ അതിന്റെ ബോണറ്റ് ഉയർത്തി എന്താണ് അതിന്റെ കുഴപ്പം എന്ന് പരിശോധിക്കുവാൻ ശ്രമിച്ചു. പലതവണ ഓണാക്കുവാൻ, സ്റ്റാർട്ട് ചെയ്യുവാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തു. ഒരു തരത്തിലും തനിക്ക് ഈ ഒരു കാറിന്റെ കേടുപാടുകൾ നന്നാക്കുവാൻ സാധിക്കുകയില്ല എന്ന് നിരാശനായിരിക്കുമ്പോഴാണ് ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ എത്തിയത്. ആ വൃദ്ധൻ തന്റെ പഴയ കാറിൽ നിന്നും പുറത്തിറങ്ങി, എന്നിട്ട് ചോദിച്ചു, നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഈ ചെറുപ്പക്കാരന് ആ ചോദ്യം അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ കാറ് നിങ്ങൾക്ക് നന്നാക്കി തരണോ? ആ വൃദ്ധൻ വീണ്ടും ചോദിച്ചു. ഈ വൃദ്ധന് എന്തറിയാം? എന്തായാലും ശരി, ആ വൃദ്ധനോട് സഹായം നേടുവാൻ ആ യുവാവ് തീരുമാനിച്ചു. അവസാനം വൃദ്ധൻ ആ കാറിന്റെ അടുത്തേക്ക് ചെന്നു. ഏതാനും നിമിഷങ്ങൾ ആ കാറിനെ ഒന്ന് വീക്ഷിച്ച ശേഷം, ആ എഞ്ചിൻ ഭാഗങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച ശേഷം, ഈ വൃദ്ധനായ മനുഷ്യൻ ഏതൊക്കെയോ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തി. വീണ്ടും എഞ്ചിൻ ഓണാക്കുവാൻ ആ യുവാവിനോട് അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ എഞ്ചിൻ പൂർവാധികം ശബ്ദത്തോടുകൂടെ വളരെ പെട്ടെന്ന് ഇരമ്പി ഓണായി. ആ യുവാവ് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് സാധിച്ചത്? ഇത് വളരെ പുതിയ ഒരു മോഡലാണ്. ഈ കാറിൻ്റേതായിട്ടുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തായിരുന്നു പ്രശ്നമെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ആ യുവാവ് ചോദിച്ചു. ആ വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു, അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ലേ. എന്റെ പേര് ഹെൻറി ഫോർഡ് എന്നാണ്. ഈ കാറ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. സൃഷ്ടാവിനെ കുറിച്ച് അറിയുമ്പോൾ സൃഷ്ടികളിൽ മാറ്റം ഉണ്ടാകും. ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് ഉണ്ടായിരിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്ത എപ്പോഴെങ്കിലും നമ്മളെ ഭരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് ഒരു സൃഷ്ടികർമ്മത്തിലൂടെയാണ് അല്ലെങ്കിൽ സൃഷ്ടാവിനിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? തിരുവചനം സങ്കീർത്തനങ്ങൾ 139 അതിൻ്റെ 14 വാക്യം പറയുന്നു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനെല്ലാം ഒരു സൃഷ്ടിതാവ് ഉണ്ട് എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്ന കാര്യം തന്നെയാണ്. മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടി തന്നെ അതിനൊരു സൃഷ്ടികർത്താവുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ആയിരക്കണക്കിനായ മാനസിക പ്രതിബിംബങ്ങൾ സൂക്ഷിക്കുന്നതിനും ഓർമ്മിപ്പിക്കുന്നതിനും സൗന്ദര്യത്തെ അഭിനന്ദിക്കുന്നതിനും തന്നെത്താൻ മനസ്സിലാക്കുന്നതിനും ഓരോ വ്യക്തിയിലെയും ഏറ്റവും നല്ലതിനെ വളർത്തിയെടുക്കുന്നതിനും തലച്ചോറിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ശാസ്ത്രജ്ഞന്മാർ പോലും സമ്മതിക്കുന്നതാണ്. മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിന്താ തരംഗങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത തരംഗങ്ങൾ ശരീരത്തിലെ പേശികളുടെ പ്രയത്നങ്ങളെ, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. വൈദ്യുത തരംഗങ്ങൾ കൊണ്ടുതന്നെയാണ് കമ്പ്യൂട്ടറുകളും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിനും അത് നിർമ്മിച്ച് അത് എന്താണ് ചെയ്യേണ്ടെന്ന് അതിനോട് പറയുന്നതിനും ഒരു പ്രോഗ്രാം അതിൽ ഉൾപ്പെടുത്തുവാനും മനുഷ്യ മനസ്സ് ഒരു പ്രവർത്തിക്കുന്ന കരം അതിൽ ചലിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്ഭുതവാനായ ഒരു സൃഷ്ടാവിനെ മനുഷ്യ ശരീരം ഘോഷിക്കുന്നു അഥവാ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. ഞാൻ നേരത്തെ വായിച്ചതുപോലെ ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണേണ്ടതിന് നാം വിദൂരതയിലേക്ക് പോകേണ്ടതില്ല. സങ്കീർണത നിറഞ്ഞ മനുഷ്യ മസ്തിഷ്കവും മറ്റു ശരീരഭാഗങ്ങളും വിദഗ്ധനും നിത്യനുമായ ഒരു ശ്രേഷ്ഠ ശില്പിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യനിർമ്മിതമായ ഏതൊരു പമ്പിനെയും മനുഷ്യ ഹൃദയവുമായി തുലനം ചെയ്യുവാനാവില്ല. കമ്പ്യൂട്ടർ ശൃംഖല ഒന്നും തന്നെ നമ്മുടെ നാഡീവ്യൂഹത്തോട് തുല്യമാവുകയുമില്ല. ഏറ്റവും സങ്കീർണമാണെന്ന് നമ്മൾ കരുതുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള പ്രവർത്തനം. ഒരേ സമയം തന്നെ എത്രയോ തരത്തിലുള്ള പ്രോഗ്രാമുകൾ അതിൽ നിന്ന് കൂടെ ചെയ്തു തീർക്കുവാൻ മനുഷ്യന് സാധിക്കും. എന്നാൽ കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള പ്രവർത്തന വേഗത പോലും ശരീരവുമായി തുലനം ചെയ്തു നോക്കിയാൽ കുറഞ്ഞ അളവിൽ തന്നെ ആയിരിക്കും തുല്യമാകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യ ശബ്ദം, കണ്ണ്, ചെവി എന്നിവയോട് ഒരു ടെലിവിഷനും കിടപിടിക്കുകയില്ല. നമ്മുടെ മൂക്ക്, ശ്വാസകോശം, ത്വക്ക് എന്നിവയുടെ പ്രവർത്തനത്തോട് ഒരു എയർ കണ്ടീഷണറോ താപ നിയന്ത്രണ യന്ത്രമോ കൂടെ നിൽക്കുകയില്ല. ഒരു ശീതീകരണി അതിന് സഹായമാകുകയില്ല. ഏതോ ഒരു ശില്പി പിന്നിലുണ്ടെന്ന മനുഷ്യ ശരീരത്തിന്റെ സങ്കീർണാവസ്ഥ വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ സങ്കീർണമായ ഈ പ്രവർത്തനത്തിന്റെ പുറകിൽ ഒരു ശില്പി, ഒരു സൃഷ്ടിതാവ്, ഒരു നിർമ്മാതാവ് ഉണ്ട് എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. പരസ്പരം ബന്ധപ്പെട്ടും അതേസമയം ഭംഗിയുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സമ്പൂർണ്ണ വ്യൂഹമാണ് മനുഷ്യ ശരീരം. ആ ശരീരത്തിനുള്ളിൽ ശ്വാസകോശങ്ങൾ, ഹൃദയം, നാഡികൾ, ഞരമ്പുകൾ, മാംസപേശികൾ, വിവിധ തരത്തിലുള്ളതായിട്ടുള്ള കോശങ്ങൾ, വിവിധ പ്രവർത്തികൾ ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഈ അവിശ്വസനീയമായ വിധം സങ്കീർണമായ പ്രവൃത്തി ചെയ്യുന്ന ഈ ശരീരത്തെ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ വർഷങ്ങൾ എടുത്തുകൊണ്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ച് പൂർത്തിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നതാണെന്ന് ചിന്തിക്കുക അസാധ്യവും യുക്തിക്ക് നിരക്കാത്തതുമാണ്. പരസ്പരം ബന്ധപ്പെട്ടും ഭംഗിയായി രൂപകൽപ്പന ചെയ്തിരിക്കുമെന്ന ഈ ശരീരത്തെ നോക്കുമ്പോൾ എത്ര അവിശ്വസനീയമായ വിധത്തിലാണ് ഇതിൻ്റെ സങ്കീർണത നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കുറച്ച് നാണയത്തുട്ടുകൾ, അതായത് 10 നാണയത്തുട്ടുകളെടുത്ത് അവയെ 1 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തി അത് പോക്കറ്റിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുക്കയിൽ ഇട്ടുകൊണ്ട് ഒന്ന് കുലുക്കിയ ശേഷം അതിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഘടന ഇല്ലാതെ, അല്ലെങ്കിൽ അടുക്കും ചിട്ടയുമില്ലാതെ, അതിനെ എങ്ങനെയാണോ ആ കുടുക്കയിലേക്ക് നമ്മൾ വെച്ചത് അതിന് വിപരീതമായി അതിന് രൂപമോ അല്ലെങ്കിൽ വ്യത്യാസമോ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നന്നായി കുലുക്കിയിട്ട് വീണ്ടും തിരിച്ചെടുത്ത് ഒന്നൊന്നായി പിന്നെയും ഈ പോക്കറ്റിൽ ഇടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ആദ്യം ഇട്ട പ്രകാരം അക്കങ്ങളുടെ ക്രമമനുസരിച്ച് 1 മുതൽ 9 വരെ കൃത്യമായുള്ള ക്രമത്തിൽ തന്നെ അത് ആയിത്തീരുമോ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ ഗണിതശാസ്ത്ര നിയമമനുസരിച്ച് 1 മുതൽ 10 വരെയുള്ള ക്രമത്തിൽ വീണ്ടും എഴുതുവാൻ ഇത്തരത്തിൽ നമ്മൾ അലങ്കോലമായിരിക്കുന്ന ഒരു കാര്യം ഒരേ ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ വരുവാൻ 10 കോടിയിൽ ഒരു പ്രാവശ്യമെങ്ങാൻ സംഭവിച്ചാലായി എന്ന് അഭിപ്രായപ്പെടുന്നു. ആമാശയം, മസ്തിഷ്കം, ഹൃദയം, കരൾ, ധമനികൾ, സിരകൾ, വൃക്കകൾ, ചെവികൾ, കണ്ണുകൾ, പല്ലുകൾ തുടങ്ങിയവയെല്ലാം ഒന്നിച്ച് വളർച്ച പ്രാപിക്കുകയും ഒരേ നിമിഷം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിലെ നിർമ്മാണ കലയിലെ ഏറ്റവും ന്യായയുക്തമായ വിശദീകരണം നമുക്ക് ഇതിന് എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇത് ഒരുമിച്ച് ഒരേപോലെ ആവശ്യമുള്ള സമയത്തെല്ലാം കൃത്യമായി യോജിക്കപ്പെടുന്നു, വളർന്നു വരുന്നു, അത് പ്രവർത്തനക്ഷമമായി അത് മാറുന്നു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ഈ വാക്യം മനുഷ്യന്റെ ശരീരം എങ്ങനെ ഇങ്ങനെ കൃത്യമായി ഏകോപിക്കപ്പെട്ടു, എങ്ങനെ പ്രവർത്തന ക്ഷമതയോട് കാര്യക്ഷമതയോടുകൂടെ പ്രവർത്തന സജ്ജമാകുന്നു എന്ന് ചിന്തിക്കുന്ന മനസ്സുകൾക്ക് ഉത്തരം നൽകുകയാണ്. ആദ്യം സ്ത്രീയും പുരുഷനും യാദൃശ്ചികമായി ഉണ്ടായതല്ല. ദൈവം തന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ഈ കാര്യം മറ്റെവിടെയും തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. മറ്റൊരു ചരിത്ര പുസ്തകത്തിലോ വേദ പുരാണങ്ങളിലോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം കൊടുക്കുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കുകയില്ല. നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സകലത്തിനും ഒരു നിർമ്മാതാവ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും അതിലൂടെ തെളിയിക്കുകയാണ്. ദൈവം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് ഈ പ്രപഞ്ചം മൊത്തമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. പട്ടണത്തിന്റെ വെളിച്ചത്തിൽ നിന്നും കണ്ണ് മേലോട്ടുയർത്തി രാത്രിയിൽ ആകാശത്തിലേക്കൊന്ന് നോക്കുവാൻ നമുക്ക് സാധിക്കുമോ? നക്ഷത്രങ്ങൾക്കപ്പുറം ആകാശഗംഗയെന്ന് നാം വിളിക്കുന്നതായ പാൽ നിറമുള്ള മേഘപടലം, നമ്മുടെ സൂര്യനെ പോലെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന 1,000 കോടിയിലധികം സൂര്യന്മാരടങ്ങുന്ന വലിയ നക്ഷത്ര മണ്ഡലമാണ്. ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭീമാകാരങ്ങളായ ദൂരദർശിനികളിൽ കൂടിയും ബാഹ്യാകാശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ദൂരദർശിനിയിലൂടെയും നോക്കുമ്പോൾ നമുക്ക് 100,000 കോടി നക്ഷത്ര മണ്ഡലങ്ങളിൽ ഒന്നു മാത്രമാണ് നമ്മുടെ നക്ഷത്ര മണ്ഡലമായ ആകാശഗംഗ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ പഠിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കും. നക്ഷത്ര മണ്ഡലങ്ങൾ അതിന്റെ സൃഷ്ടികർത്താവായ മഹാദൈവത്തെക്കുറിച്ച് പറയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ അഭിപ്രായപ്പെട്ടതിൽ, അല്ലെങ്കിൽ ആത്മപ്രചോദിതനായി രേഖപ്പെടുത്തിയതിൽ അത്ഭുതമില്ല. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനങ്ങൾ 19:1-3 വാക്യങ്ങൾ. പ്രപഞ്ചത്തിന്റെ സങ്കീർണതയേറിയ ശില്പചാതുരിയും അതിന്റെ അനന്ത വിശാലതയും കാണുമ്പോൾ നാം എന്ത് അനുമാനത്തിലാണ്, ഏത് സംഗ്രഹത്തിലാണ് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത്? ഇതെല്ലാം തനിയെ ഉണ്ടായി എന്നാണോ? ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ 100,000 വർഷങ്ങൾക്ക് ശേഷമോ ഉണ്ടായി എന്നുള്ള ഒരു ചിന്തയിലേക്കാണോ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക? ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിയുടേതായിട്ടുള്ള ആരംഭത്തെ, അല്ലെങ്കിൽ ലോകത്തിന്റെ ആരംഭത്തെക്കുറിച്ച് വളരെ ലളിതമെങ്കിലും ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരാണ് സൃഷ്ടിച്ചത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, ഈ സൃഷ്ടികൾക്ക് മുമ്പേ സ്ഥിതിയായിരുന്ന ദൈവം. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, അവൻ കാരണമായിരിക്കുന്നു. ഒരു ശ്രേഷ്ഠശില്പി, ആദിയും അന്ധവും ഇല്ലാത്ത, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ദൈവം സകല സൃഷ്ടിയുടെയും നിധാനമാണ്, സകല സൃഷ്ടിയുടെയും കാരണഭൂതനാണ്. ആദിയിൽ ദൈവം എന്നുള്ള ലളിതമായ വാക്കുകളിൽ ജീവന്റെ മർമ്മം എന്താണെന്ന് ഉള്ളതിനുള്ള ഉത്തരം നാം കണ്ടെത്തുന്നു. സകലവും സൃഷ്ടിച്ച ഒരു ദൈവം തീർച്ചയായും ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാനും ആ ദൈവത്തെ വിശ്വസിക്കുവാനും നമുക്ക് ഇടയാകുന്നു. മഹാന്മാരായ അനേക ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ദൈവവിശ്വാസികളാണ്. ഊർജതന്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ആർദർ കോംപ്ടൺ ഈ തിരുവചന ഭാഗത്തെക്കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എന്നെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞാനിയായ ഒരുവൻ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുണ്ടെന്നും അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതുമെന്നുള്ള വസ്തുത ഗ്രഹിക്കുന്നതിൽ കൂടിയാണ് വിശ്വാസം ഉത്ഭവിക്കുന്നത്. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുവാൻ വേദപുസ്തകം തുനിയുന്നില്ല. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിന്തയും രേഖയും വിവരണവും വെളിപ്പെടുത്തലും വേദപുസ്തകം നമുക്ക് നൽകുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ ന്യായമായ കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മിൽ നിന്ന് തന്നെ, പ്രകൃതിയിൽ നിന്ന് തന്നെ, ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാൻ, മനസ്സ് അതിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, വിശ്വാസത്താൽ ദൈവത്തെ സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിന് കാരണമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശരീരത്തിനകത്തും എൻ്റെ ചുറ്റുപാടിലും എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന വിവരങ്ങൾ, രേഖകൾ, അതിൻ്റെതായിട്ടുള്ള വെളിപ്പാടുകൾ ഉൾപ്പെടുത്തിയ ദൈവവചനത്തിലും കാണുന്നു. പിതാവേ, ഈ വസ്തുതകളെയെല്ലാം ഞങ്ങൾ പരിശോധിച്ച് അങ്ങയുടേതായിട്ടുള്ള അസ്തിത്വത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ സൃഷ്ട ആയി അങ്ങ് മാറ്റിയതുകൊണ്ട് നമ്മൾ പറയുന്നു, സൃഷ്ടാവിനെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും വിശുദ്ധമായ സാഹചര്യത്തിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം: അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.